ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ஜடவும் அஜடவுமாயிட்டுள்ளதிலே சரவும் அஜடவுமாயிட்டுள்ள சர்வத்தினும் அது பிரகாசிக்கும், சர்வாபியந்தரம் ஆயிருக்கும். எந்த தத்துவம் அல்லது ஆ தத்துவ சாட்சாத்காரம் தஸ்மின் விரஜம் அவித்யாதி அசேஷ தோஷ ரஜோம வர்ஜிதம் விரஜம். இது ஜாக்ரத் தோஷங்கள், வியாபாரிக தோஷங்கள். அதுன்னு பரையின்னது ரஜஸ் என்று பரையின்னது அவித்யாதி அசேஷ தோஷம், அவித்ய தொடங்கிய சர்வ தோஷங்கள். அது ஒரு ரஜஸான், ரஜோமலமானது. தத்வர்ஜிதம் ஏதெங்கிலும் ஒன்றினு சுத்தமாய ஒரு வஸ்துவினு மலினமாக்கிறதுனான ரஜஸ் என்று பரையின். என்ன வஸ்துவாய் கொள்ளணும்? சுத்தமாயிருக்கிற தர்ப்பணம் அது மலினமாயிருந்தோண்டு ரஜஸ்மண்டு. சுத்தமாயிருக்கிற சொந்தம் முகம் மலினமாயிருந்தோண்டு ரஜஸ்மண்டு. பிரகாசிக்கிற தீபம் அல்ல சூரியன் பரையும் அது மலினமாய் ஆகாசத்தில் ரஜஸ்மண்டு பிரகாசிக்கிற. அங்கே பிரகாசிக்கிற வஸ்துவின மலினமாக்கிறது அதுகொண்டு ரஜஸ்ன்னு பரையும். இவட என்ன ரஜஸ் மலினமாக்கிற அவித்யாதி தோஷங்கள் அது பிரதீதமாகும், அனுபவமாகும், வியாபாரிகமாக அனுபவமாகும். ஞான அர்ஜுனான, ஞான் துக்கியான, என்னோட அந்ததையுண்டு, ஞான் பந்தனஸ்தனான. இத்தரத்தில் இதான ரஜஸின் அனுபவம். எனிக்கு முக்தி வேணும், இதுக்கு ரஜஸின் அனுபவமாக. ഈ രജസിന്റെ അനുഭവം രജോമല വർജിതം ആണ് ആ തത്വം. ആ തത്വത്തിൽ ഈ രജസില്ല, അവിദ്യാദി ദോഷങ്ങളില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇതെവിടെയാ? ഇതിന് സ്വയം നിലനിൽക്കാൻ വയ്യ. സ്വയം നിലനിൽക്കുന്നു സത്യമായിരിക്കില്ല, സത്യമല്ല ഇത്. തത്വത്തിനുമില്ല, പിന്നെ ഇതെവിടെയാ? ഇതെവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യമെന്ന് പറയേണ്ടി വരും. അത് പറയാൻ നിവൃത്തിയില്ല. ഇവിടെ ഇത് ആശ്രയിക്കേണ്ട ബ്രഹ്മത്തെയാണ്, ബ്രഹ്മത്തിൽ ഇതില്ലെന്നും പറയും. പിന്നെ ഇതെവിടെ നിലനിൽക്കുന്നു? ഇത് നമ്മളെ ബോധിപ്പിക്കുന്നത് ഇത് എവിടെയെങ്കിലും നിലനിൽക്കുന്നു എന്നല്ല, ഇതൊരിടത്ത് നിലനിൽക്കുന്നു ഇല്ല എന്നാണ്. നിലനിൽക്കാത്ത ഒന്നിന് ഒരാശ്രയം ആവശ്യമില്ല. എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആശ്രയം ആവശ്യമാണ്. എനിക്കിരിക്കണമെങ്കിൽ കസേര വേണം, എനിക്കിരിക്കണമെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഉണ്ടായാലേ പറ്റൂ, ഞാൻ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഇരിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം അത് ഈ ശരീരത്തിലുണ്ട്, അതുകൊണ്ട് അതിനൊരു ആധാരം കൂടിയേ തീരും. ഇത് നിലനിൽപ്പുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഇതിനൊരു ആശ്രയമില്ല. ആശ്രയമില്ലാത്തതുകൊണ്ട് ആ ബ്രഹ്മം തത്വം അത് വർജിതം, രജോമല വർജിതമാണ്. എന്നാലും ഇതിന്റെ അനുഭവം ഉണ്ടല്ലോ, എന്നാലും ഇത് എന്തിനെങ്കിലും ആശ്രയിക്കണമല്ലോ എന്ന് വീണ്ടും ചോദിക്കും. എന്നുകൊണ്ട് അനുഭവമുണ്ട്, ഈ രജസിന്റെ മലത്തിന്റെ അനുഭവം ഓരോരുത്തർക്കും ഉണ്ട്. ഇനി ഇത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, ഇല്ല എന്ന് പറയുന്നത് പരമാർത്ഥം. ആ പരമാർത്ഥത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. പരമാർത്ഥം അല്ലാത്തതിനല്ല. പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ പറയും ഇതില്ല, ഇത് ആശ്രയിക്കുന്നില്ല, അത് ബ്രഹ്മത്തിലില്ല. അത് പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അല്ല, നമ്മുടെ അനുഭവത്തെ, അനുഭവത്തിന് നമുക്ക് സാധൂകരിക്കേണ്ടി വരുമ്പോൾ ഇപ്പോൾ പരമാർത്ഥമല്ലാത്ത കാര്യങ്ങളും പറയും. അവൻ പറയും എന്താണത്, ബ്രഹ്മത്തെ ആശ്രയിക്കുന്നു, ബ്രഹ്മത്തെ വിഷയമാക്കുന്നു, ജീവനെ ആശ്രയിക്കുന്നു, ഇങ്ങനെ പലതരത്തിലും പറയും. അത് പരമാർത്ഥമല്ല. പരമാർത്ഥം ഇവിടെ പറയുന്നത് എന്താണ്? വർജിതം ഇതില്ല. ഈ രജോമല വർജിതമാണ് ബ്രഹ്മാവ്. അവിദ്യാദി ദോഷങ്ങളൊന്നുമില്ല. അപ്പൊ ഗുരുവൻ ബോധിക്കേണ്ട എന്തോന്ന്? പരമാർത്ഥത്തെ. ബാക്കി ബോധ്യപ്പെടലുകളെല്ലാം നമ്മൾ പറയും അത് യുക്തി എന്ന് പറയും. അത് നമ്മുടെ ബുദ്ധിയുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. പരമാർത്ഥത്തെ ഇങ്ങനെ പറയുന്നു. എന്താണിത്? രജോമല വർജിതമാണ് ആ തത്വം. അത് ഗുരുവിന്റെ ജിജ്ഞാസയ്ക്ക് സമാധാനമായി പറയുകയാണ്. എന്നാലും അതിനൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. ആ ഒരു വൈരുദ്ധ്യം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? ഇവിടെ ചോദ്യങ്ങളെല്ലാം അജ്ഞന്റേതാണ്. അജ്ഞൻ ചോദ്യം ചോദിക്കുന്നു. ഒരു അജ്ഞന് തന്റെ അജ്ഞാനത്തിൽ നിന്നും മുക്തനായി ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അജ്ഞാനത്തിൽ നിന്നുകൊണ്ടേ ചോദ്യം ചോദിക്കാൻ പറ്റും. അജ്ഞാനത്തിൽ നിന്ന് മുക്തനായ ഒരാൾക്ക് അതിന് സമാനം പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ആ ചോദ്യം തന്നെ അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ്. സമാധാനം പറയേണ്ട ആളുടെ അജ്ഞാനമേ ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അജ്ഞാനത്തിന്റെ സൃഷ്ടിയായിരിക്കും ആ ചോദ്യത്തിന് സമാനം പറയാൻ പറ്റും. ചോദ്യം അജ്ഞാനത്തിന്റെ ഭാഗമല്ല. അജ്ഞാനമില്ലാത്ത ഒരാളിന് ആ അജ്ഞാനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? തന്നിലതില്ലല്ലോ. പ്രകാശത്തിന് എങ്ങനെ ഇരുട്ടിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു? ഉണ്ട്. സർവ ചോദ്യങ്ങളും അജ്ഞാനത്തിൽ നിന്നാണ്. പണ്ട് തത്വദൃഷ്ടിയിൽ സമാധാനമില്ല. പിന്നെ സമാധാനം വരുന്ന എങ്ങനെ? അജ്ഞന്റെ ദൃഷ്ടിയിൽ തന്നെ സമാധാനം. അജ്ഞന്റെ ചോദ്യത്തിന് അജ്ഞന്റെ സമാധാനം അതേ ഉള്ളൂ. ശാസ്ത്രം മുഴുവൻ അതാ ചെയ്യുന്നു. തത്വജ്ഞന്റെ സമാധാനമല്ല. സമാധാനം പറയാൻ വേണ്ടി തത്വജ്ഞൻ അജ്ഞാനിയാകാൻ കഴിയത്തില്ല. തത്വജ്ഞനെ സംബന്ധിച്ച് അജ്ഞാനം നശിച്ചില്ലേ. എന്നാലും നമ്മൾ പറയും എന്റെ ചോദ്യത്തിന് ശരിയായ സമാധാനം കിട്ടിയില്ല. എന്റെ ചോദ്യത്തിന്റെ ശരിയായ സമാധാനം നിന്നിലാണ് ഉണ്ടാവേണ്ടത്. എന്തുകൊണ്ട്? നിന്റെ ചോദ്യം അജ്ഞാനത്തിൽ നിന്നാണ്, നിന്റെ സമാധാനവും അജ്ഞാനത്തിൽ നിന്നാണ്, നിന്റെ അജ്ഞാനത്തിൽ നിന്നാണ്. അപ്പൊ അത് രണ്ടും നിന്നിലേ സംഭവിക്കപ്പെട്ടു. അതിന്റെ കുറ്റവും നിന്നിൽ തന്നെയാണ്. എന്നാ തത്വജ്ഞനുണ്ട്. അതിനുവേണ്ടി തത്വജ്ഞൻ ഇനി അജ്ഞാനിയാകാൻ കഴിയത്തില്ല. കാരണം തത്വജ്ഞനെ സംബന്ധിച്ച് അജ്ഞാനം നശിച്ചേ. അപ്പൊ തന്റെ ചോദ്യവും തന്റെ സമാധാനവും തന്റെ ബുദ്ധിയെ സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം എന്താണ്? തന്റെ തന്നെ ആരോപമാണ്. താൻ തന്നെ ആരോപിക്കുന്നതാണ്. ചോദ്യകർത്താവായി തന്നെ ആരോപിക്കുന്നു. സമാധാനം നൽകുന്നവനായി തത്വജ്ഞനെ ആരോപിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ തത്വജ്ഞന്റെ ദൃഷ്ടിയിൽ അജ്ഞന്റെ ചോദ്യവും അജ്ഞന്റെ സമാധാനവും ഇല്ല. ഇത് രണ്ടും അജ്ഞന്റെ ഭാഗത്തേയുള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ വൈരുദ്ധ്യം തോന്നും. നിങ്ങളെ ഈ വിരോധം വന്നു. ഇത് രജോമല വർജിതമെന്ന് പറയുന്നു. എന്നാൽ രജോമലം അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെ ആർക്കാണ്? ഇത് അനുഭവപ്പെടുന്നവനെ സംബന്ധിച്ചാണ് ഈ രണ്ട് തലങ്ങൾ. പരമാർത്ഥദർശിയിലല്ല. ആ അജ്ഞാനം നശിക്കുന്നതുവരെ ഈ വൈരുദ്ധ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ചോദ്യത്തിന്റെ സമാധാനത്തിനുള്ള ഒരു പൊരുത്തക്കേട് അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അത് സർവമഹത്വാ, അത് സർവമഹത്താണ്. സർവാത്മത്വ സർവാത്മാവാണ്. നിങ്ങൾ ഈ മഹാത്മാക്കളുടെ ഉപദേശങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ സന്തോഷിക്കും. എന്താണ് ആ മഹാത്മാവ് പറഞ്ഞ മറുപടി? ചോദ്യത്തിന്റെ മറുപടി വളരെ ശരിയായിരുന്നു, വളരെ യുക്തിയുക്തമായിരുന്നു. അത് ആ മറുപടിയിൽ നിന്ന് എനിക്ക് കാര്യം വളരെ ബോധ്യപ്പെട്ടു. ഇതെല്ലാം അബദ്ധമാണ്, സ്വന്തം അജ്ഞാനത്തിന്റെ വിജൃംഭണം, അല്ലാതെ അതിന് വേറൊന്നുമില്ല. തന്റെ തന്നെ അജ്ഞാന സൃഷ്ടമാണിതെല്ലാം. തന്റെ ആരുടെ യുക്തിക്കാണ് സമാധാനം വന്നത്? തത്വജ്ഞന്റെ യുക്തിക്കാണോ? തന്റെ യുക്തിക്കാണ് സമാധാനം വന്നത്. തന്റെ യുക്തി എവിടെ നിൽക്കുന്നു? തന്നിൽ, തന്റെ അജ്ഞാനത്തെ നിൽക്കുന്നു. അതിന് സമാധാനം വരുത്തിയാരാണ്? താനാണ് സമാധാനം വരുത്തിയത്. ഒരു തത്വജ്ഞാനിയല്ല. പോരായ്മകൾ എവിടെ ഉണ്ടായിരുന്നു? തന്നിൽ. അതിന് പരിഹാരം തന്നെ തന്നെ ഉണ്ടായി. എന്നിട്ടത് നമ്മൾ ആരോപിക്കുന്നു, തത്വജ്ഞൻ ആരോപിക്കുന്നു, തത്വജ്ഞൻ എന്റെ സംശയങ്ങളെ പരിഹരിച്ചു. ഇല്ല, തന്റെ മനസ്സാണ് തന്റെ സംശയങ്ങളെ സൃഷ്ടിച്ചത്, തന്റെ മനസ്സാണ് തന്റെ സംശയങ്ങളെ പരിഹരിച്ചത്. അതിന് കേവലം ഒരു ഉപാധിയായി, ഒരു ആലംബനമായി തത്വജ്ഞനെ അംഗീകരിക്കുന്നു. അതാണ് ശാസ്ത്ര ചർച്ച എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും എന്തെങ്കിലും മേന്മയുണ്ടെങ്കിലും എല്ലാം അത് തന്റെ തന്നെയാണ്, തന്റെ സ്വന്തമാണ്. അല്ലാതെ ഒരു തത്വജ്ഞനും പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്നില്ല. തത്വജ്ഞനെ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? പരമാർത്ഥം മാത്രമേ ഉള്ളൂ. ആരോട് വെളിപ്പെടുത്തണം? ആരാരോട് വെളിപ്പെടുത്തും? പ്രകാശത്തിലിരിക്കുന്നവന് ഇരുട്ടിനെ മാറ്റേണ്ട ആവശ്യമുണ്ട്. ഇരുട്ടുണ്ടായാലല്ലേ അത് മാറ്റാം, പിന്നെ അവിടെ വിളക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നു. ഇരുട്ടില്ലാത്തടത്ത് പ്രകാശത്തിരിക്കുന്ന ആളെന്തിനും ഇരുട്ട് മാറ്റാൻ വിളക്ക് കൊടുക്കണം? അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ ആരാണ് വിളക്ക് കൊടുക്കുന്നത്? ഇരുട്ടിലിരിക്കുന്നവനാണ് വിളക്ക് കൊടുക്കുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, തത്വജ്ഞനും അജ്ഞനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ പൊരുത്തക്കേട് തോന്നുന്നത്, ചിലപ്പോൾ ശരിയെന്ന് തോന്നുന്നത്, ചിലപ്പോൾ നമ്മളതിൽ അഭിമാനിക്കുന്നത്, ഞാൻ അറിഞ്ഞു എന്ന് അഭിമാനിക്കുന്നു, ചിലപ്പോൾ നിരാശപ്പെടുന്നത്. ഇതെല്ലാം തന്റെ അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ്. ഇതിൽ തത്വജ്ഞന് ഒരു പങ്കുമില്ല. ബ്രഹ്മ സർവമഹത്വ പറയുന്നത് സർവമഹത്താണ്, സർവാത്മത്വ സർവാത്മാവാണ്, സർവത്തിന്റെയും സ്വരൂപമായിരിക്കുന്നു, സർവസ്വരൂപമായിരിക്കുന്നു, നിഷ്കലം നിർഗത കല യസ്മാർത്ഥം നിഷ്കലം. അതിന് കലകളെല്ലാം നിർഗതമായി, നിരവയവം, അതിൽ അംശങ്ങളൊന്നുമില്ല. പറഞ്ഞ സംശയങ്ങൾ, കാമം, ഇതൊന്നും അതിന്റെ അവയവങ്ങളല്ല. അവിദ്യ ഇതൊന്നും അതിന്റെ ഭാഗമല്ല, അതുമായിട്ട് ബന്ധമുള്ളതല്ല, നിരവയവമാണ്. യസ്മാത് വിരജം നിഷ്കളം അതഹ തശുഭ്രം, നിഷ്കളം തശുഭ്രം. യസ്മാത് നിഷ്കളം തസ്മാത് ശുഭ്രം. അത് നിഷ്കളമായതുകൊണ്ട് അതിന് അവയവങ്ങളൊന്നുമില്ല, ഭാഗങ്ങളില്ല, അംശങ്ങളില്ല. അതുകൊണ്ട് അത് ശുദ്ധമാണ്, ശുദ്ധമാണ്. ജ്യോതിഷാം ജ്യോതിഹി ജ്യോതിഷാം സർവപ്രകാശാത്മനാം അഗ്നാദീനാം അപി തദ്ജ്യോതിഹി. പ്രകാശരൂപത്തിലൂടെ എന്തെല്ലാം കാണുന്നുണ്ടോ അതിനെല്ലാം ജ്യോതിഷായിരിക്കുന്നു. അഗ്നാദീന അപി എന്ന് പറഞ്ഞു. എന്താണ് പ്രത്യക്ഷമായിരിക്കുന്ന പ്രകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ബാഹ്യമായി ആ പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിരിക്കുന്നു, സർവജ്യോതിഷുകൾക്കും പ്രകാശമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഇത് ആ ഹൃദയത്തിൽ പ്രകാശിക്കുന്നതാണ്. പുറമേയുള്ള എല്ലാ പ്രകാശത്തെയും പ്രകാശിപ്പിക്കുന്നതാണ് ഹൃദയം, ബുദ്ധി. ബുദ്ധിയാണ് പറയുന്നത് ഇത് പ്രകാശിക്കുന്നു, ഇത് പ്രകാശിക്കുന്നില്ല, ഇത് അന്ധകാരമാണ്, ഇത് ജ്യോതിസാണെന്നെല്ലാം നമ്മൾ ബോധിപ്പിക്കുന്നവരാണ് ആ ബുദ്ധി. ആ ബുദ്ധിയും പ്രകാശിപ്പിക്കുന്നത്. അതാണ് മുമ്പ് പറഞ്ഞത്, എന്താണ് വാളുറയിലെ വാള് പോലെ. എന്തുകൊണ്ടാണ് ഈ ബുദ്ധി പ്രകാശിക്കുന്നത്? എന്താ ബുദ്ധി പ്രകാശിക്കുക എന്ന് പറയുന്നത്? ബുദ്ധി ബുദ്ധിയെ അറിയുന്നു, ബുദ്ധിയുടെ ഉടമസ്ഥനെ അറിയുന്നു. ബുദ്ധിക്ക് ബാഹ്യമായ വിഷയങ്ങളെ അറിയുന്നു, അതാണ് ബുദ്ധി പ്രകാശിക്കുക എന്ന് പറയുന്നത്. പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പ്രകാശത്തിൽ ഇനി പ്രകാശിക്കേണ്ട ഒന്നുണ്ട്. അതിനാണ് ഇവിടെ പറയുന്നത് ജ്യോതിഷാം ജ്യോതിഹി. എല്ലാ പ്രകാശത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പ്രകാശത്തെയെല്ലാം അന്ധകാരമാകുന്ന ഒരു ജ്യോതിഷുണ്ട്. ആ ജ്യോതിഷിൽ പ്രകാശങ്ങളെല്ലാം അന്ധകാരമാണ്, അങ്ങനെയുള്ള ഒരു ജ്യോതി. അതുകൊണ്ടാണ് അതിന് പ്രകാശത്തിന് പ്രകാശമുണ്ട്. കാരണം പ്രകാശത്തിന് എന്താ പ്രകാശത്തിന്റെ ആവശ്യം? പ്രകാശത്തിന് പ്രകാശത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇരുട്ടിനാണ് പ്രകാശത്തിന്റെ ആവശ്യം, അതിനില്ലായ്മ ചെയ്യാം. അപ്പൊ പ്രകാശത്തിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ഈ പ്രകാശങ്ങളെല്ലാം ഇരുട്ടാകും, ഈ പ്രകാശത്തെ എല്ലാം ഇരുട്ടാക്കി ആ ഇരുട്ടിനെ നശിപ്പിക്കുന്ന ഇനി ഒരു പ്രകാശം. തസ്മിൻ ദൃഷ്ടി പരാ വരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പ്രകാശത്തെ കുറിച്ച് പറയുകയാണ്. ആ പ്രകാശത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, ഇതിന് ഏറ്റക്കുറച്ചിലുണ്ട്. ഈ പ്രകാശത്തിനെ നമുക്ക് ചെറുതാക്കാം വലുതാക്കാം. ഒരു വിളക്കിന്റെ പ്രകാശം പോലെയല്ല നൂറ് വിളക്കിന്റെ പ്രകാശം, ഏറ്റക്കുറച്ചിലുണ്ട്. അതാണ് ഈ നമ്മുടെ ജ്ഞാനത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ശ്രവണത്തിൽ വരുന്ന ജ്ഞാനം, മനനത്തിൽ വരുന്ന ജ്ഞാനം, സമാധിയിൽ വരുന്ന ജ്ഞാനം, ഇതിനൊക്കെ ഏറ്റക്കുറച്ചിലുണ്ട്. അതിന്റെ ശാസ്ത്രത്തിൽ ചെറിയ സമാധി, വലിയ സമാധി, നീണ്ട സമാധി, ചുരുങ്ങിയ സമാധി, പലതരത്തിലുള്ള സമാധികളെ കുറിച്ച് പറയുന്നു. അവിടെയൊക്കെ ഉണ്ടാകുന്ന ജ്ഞാനത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്. ഈ പ്രകാശത്തിന് ഏറ്റക്കുറച്ചിലുള്ളതുപോലെ. പക്ഷേ ഈ ജ്ഞാനങ്ങളെല്ലാം ജ്ഞാനമല്ലാതായിത്തീരും, ഈ പ്രകാശങ്ങളെല്ലാം അന്ധകാരമല്ലാതായിത്തീരുന്ന ആത്മജ്യോതിസ് അതിനെയാണ് പറഞ്ഞത്, വീണ്ടും വിശദീകരിക്കുന്നു. ആത്മജ്യോതിസ് അത് ജ്യോതിഷാം സർവജ്യോതിഷാം സർവപ്രകാശാത്മനാം അജ്ഞാതീനാമപി ജ്യോതിഹി തജ്ജ്യോതിർ അവഭാസകം. എല്ലാത്തിനെയും അത് പ്രകാശിപ്പിക്കുന്നതാണ്. പറഞ്ഞാൽ അതെല്ലാം ഇരുട്ടാണെന്നത്, ഇരുട്ടിനെല്ലാം പ്രകാശിപ്പിക്കുന്നതാണ്. ബാഹ്യമായി കാണുന്ന ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പ്രകാശങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്ന നമ്മുടെ കണ്ണെന്ന് പറയുന്ന പ്രകാശം, ആ കണ്ണിനെ പ്രകാശിപ്പിക്കുന്ന മനസ്സും, മനസ്സെന്നോ ബുദ്ധിയെന്നോ അന്ധകരണമെന്നോ ഒക്കെ പറയാം. ആ പ്രകാശം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്, മനസ്സാകുന്ന പ്രകാശം വരെ. അതിന്റെ പ്രകാശത്തെ കുറിച്ചാണ് പറയുന്നത്, അവിടെ നമ്മൾ എത്തിയിട്ടില്ല. ആ പ്രകാശം എന്താണ്? ഈ മനസ്സാകുന്ന പ്രകാശത്തെ, അല്ലെങ്കിൽ മനസ്സാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്ന പ്രകാശമാണ്. അവിടെ ഇത് അന്ധകാരമായി പോകുന്നു. അത് തജ്ജ്യോതി അവഭാസകം അഗ്നിയാദീനാം അപി ജ്യോതിഷ്ഠം അന്തർഗത ബ്രഹ്മാത്മചൈതന്യ ജ്യോതിർനിമിത്തമിത്യർത്ഥ. അത് ചുരുക്കി പറയും, സർവപ്രകാശത്തിന്റെയും പ്രകാശം എന്താണ്? സർവത്തിനും അന്തർഗതമായിരിക്കുന്ന ബ്രഹ്മാത്മ ചൈതന്യ ജ്യോതി, ചൈതന്യ ജ്യോതിസ്, അതിന്റെ പ്രകാശം കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും പുറമേ അഗ്നിയിരിക്കുന്നു, അഗ്നിയെ എന്റെ കണ്ണ് കാണുന്നു, കണ്ണിനെ മനസ്സ് പ്രകാശിപ്പിക്കുന്നു. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, അഗ്നിയെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം അഗ്നിയിൽ തന്നെയുണ്ട്. അതിനു വേണ്ടിയിട്ട് കാണുന്നവന്റെ ഉള്ളിലേക്ക് വരേണ്ട കാര്യമില്ല. അഗ്നിയെ പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശത്തിലാണ് അഗ്നി പ്രകാശിക്കുന്നത്. അതുകൂടെ പറഞ്ഞു എന്താണോ അന്തർഗത, സർവത്തിനും അന്തർഗതമായിരിക്കുന്നു ആ പ്രകാശം. അത് അഗ്നിയിലും ഇരിക്കുന്നു, അഗ്നിയിൽ ആ പ്രകാശം ഇരിക്കുന്നതുകൊണ്ട് അഗ്നി പ്രകാശിക്കുന്നു. കണ്ണിൽ ആ പ്രകാശം ഇരിക്കുന്നതുകൊണ്ട് കണ്ണ് പ്രകാശിക്കുന്നു. മനസ്സിൽ ആ പ്രകാശം ഇരിക്കുന്നതുകൊണ്ട് മനസ്സ് പ്രകാശിക്കുന്നു. ആ പ്രകാശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യുവതിർനിമിത്തമിത്യർത്ഥ തദ്ധി പരം ജ്യോതി. അതിനുള്ള പരം ജ്യോതി എന്ന് പറയുന്നു, അതാണ് പരമമായ ജ്യോതിസ്. അതാണ് വീണ്ടും വിശദീകരിക്കണമെന്ന് പറയുന്നത്. മനസ്സിന് എത്രമാത്രം അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുമോ അത്രമാത്രം എത്തിച്ചേരും. ലോകത്തിൽ ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ അതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു വെളിച്ചം വരാം, എപ്പോഴും അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സൂര്യനാണ് വലിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ സൂര്യനെക്കാളും പ്രകാശമുള്ള ഒരു വെളിച്ചം കാണും പ്രപഞ്ചത്തിൽ. അതിന്റെ മുമ്പിൽ സൂര്യനും നിഷ്പ്രഭമാകും. അതുപോലെ ഈ അറിവ് ഏറ്റക്കുറച്ചിലുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ അറിവിനെ പ്രകാശിപ്പിക്കാനാണ് ശ്രവണവും മനനുമൊക്കെ ശ്രമിക്കുന്നത്. അറിവിലെ അറിവിനെ പ്രകാശിപ്പിക്കുക, അങ്ങനെ പരമമായ അറിവിലെത്തിച്ചേരും. അതിനുവേണ്ടിയിട്ട് ഇതിനെ വീണ്ടും വിശദീകരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹിരൺമയേ പരേ കോശേ ഇരജം ബ്രഹ്മനിഷ്ഫലം തശുഭ്രം ജ്യോതിഷാം ജ്യോതി തദ്യത്മവിദോ. Thank you.